بسم الله الرحمن الرحيم إذا السماء انفطرت وإذا الكواكب انتثرت وإذا البحار فجرت وإذا القبور بعثرت علمت نفس ما قدمت وأخرت يا أيها الإنسان ما غرك بربك الكريم الذي خلقك فسواك فعدلك في أي صورة ما شاء ركبك علمت نفس ما قدمت وأخرت يا أيها الإنسان ما غرك بربك الكريم الذي خلقك فسواك فعدلك في أي صورة ما شاء ركبك.
بسم الله والحمد لله والصلاة والسلام على رسول الله وبعد. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ മുത്തഫിഫീൻ ആണ് ഇവിടെ വിശദീകരിച്ചു. ഇന്ന് ഇൻഷാ അല്ലാ സൂറത്ത് ഇദസ്സമാഉ ഫത്തറത്, സൂറത്തു ഇദസ്സമാ ഇൻഫത്തറത്. ഈ സൂറത്തിന് സൂറത്തുൽ ഇൻഫിത്താർ എന്ന് പേരുണ്ട്. ഇൻഫിത്താർ എന്ന് പേരുണ്ട്. എന്നും ഈ സൂറത്തിന് പേരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ മുആദ് റളിയല്ലാഹു തആല ഇശ നമസ്കാരം ദീർഘിപ്പിച്ച് നിസ്കരിച്ചപ്പോ പിന്നെ മുആദിനോട് ചോദിച്ച അദ്ദേഹത്തെ ഗുണദോഷം പറഞ്ഞില്ലേ, നിനക്ക് സബ്ബിഹ് ഇസ്മ റബ്ബിക ആലയും വദ്ദുഹയും അതേപോലെ ഇദസ്സമാഉ ഫതറത്തൊക്കെ ഓതിക്കൂടായിരുന്നു ചോദിക്കുന്നുണ്ട്, മനസ്സിലായി? അപ്പോ സൂറത്തിന്റെ പേര് ഇദസ്സമാഉ ഫതറത്. അതേപോലെ സൂറത്തുൽ ഇൻഫിത്താർ, സൂറത്തുൽ ഇൻഫിത്താർ എന്നും പേരുണ്ട്. സൂറത്തിന്റെ പ്രത്യേകത അറിയിക്കുന്ന ഒരു ഹദീസ് ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നമ്മൾ ഇൻഷിഖാഖിന്റെ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടാവും. അർത്ഥം നിങ്ങളിൽ ഒരാൾ അന്ത്യനാളിനെ നോക്കിക്കാണാൻ ഭാവിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ നോക്കിക്കാണുന്നത് ഒരാൾക്ക് ഇഷ്ടമാണ് എങ്കിൽ, അന്ത്യനാളിനെ നോക്കിക്കാണുന്നത് ഒരാൾക്ക് ഇഷ്ടമാണ് എങ്കിൽ, അവൻ സൂറത്തുൽ കുവ്വീറത്തും സൂറത്തുൽ ഇൻഫിത്താറും സൂറത്തുൽ ഇൻഷിഖാഖും ഓതട്ടെ എന്നാണ്, പാരായണം ചെയ്യട്ടെ എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, എന്താ അതുകൊണ്ട് ഉദ്ദേശം? അന്ത്യനാളിന്റെ പിന്നെ വിശദീകരണമാണ് ഈ സൂറത്തുകൾ. അന്ത്യനാളിന്റെ നേർക്കാഴ്ച എന്ന് പറഞ്ഞേ, അതിന്റെ ചിത്രീകരണം അതാണ് ഈ മൂന്ന് സൂറത്തുകൾ. സൂറത്ത് ഇദസ്സമാഉ ഇദശംസു കുവ്വിറത്, അതേപോലെ ഇദസ്സമാഉ ഫത്തറത്, അതേപോലെ ഇദസ്സമാഉ ഇൻഷഖത്ത്. ഈ മൂന്ന് സൂറത്തുകൾ പരലോകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിൽ വിശദീകരിക്കുന്നത്. അത് ഈ സൂറത്തിന്റെ ഒരു പ്രത്യേകത കൂടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞ അന്ത്യനാളിന്റെ വിശദീകരണമാണ് ഈ സൂറത്തിൽ അടങ്ങിയിട്ടുള്ളത്. സൂറത്ത് നമ്മൾ പഠിച്ചു ഇദസ്സമാഉ ഇൻഷഖത്ത്, ഇത് ഇദസ്സമാഉ ഫത്തറത്ത്. സൂറത്ത് മക്ക കാലഘട്ടത്തിൽ അവതീർണം. വിശുദ്ധ ഖുർആനിൽ 88-ാമത് അവതരിപ്പിച്ച സൂറത്താണ് സൂറത്തുൽ ഇൻഫിത്താർ. സൂറത്ത് ഇൻഷിഖാഖിന്റെയും സൂറത്തുൽ നാസിയാത്തിന്റെയും ഇടയിലാണ് ഈ സൂറത്തിന്റെ അവതീർണത എന്ന് മുഫസ്സിറീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സൂറത്തുൽ നാസിയാത്ത്, സൂറത്തുൽ ഇൻഷിഖാഖ് ഈ രണ്ട് സൂറകൾക്കിടയിലാണ് സൂറത്തുൽ ഇൻഫിത്താർ അവതരിപ്പിച്ചത്. എൺപത്തെട്ടാമതായിട്ട് ഖുർആനിലിറങ്ങിയ സൂറത്താണ് ഈ സൂറത്ത് ഇദസ്സമാഉ ഫത്തറത്ത്. തബൻ സൂറത്ത് മക്കിയ മക്കിയത്താണ്. മക്കിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്ക കാലഘട്ടത്തിൽ അവതീർണമാണ്. അപ്പൊ ആ സൂറത്തുകളില് മക്ക കാലഘട്ടത്തിൽ അവതീർണമാകുന്ന സൂറത്ത് അറിയുമ്പോൾ അതിലെ വിഷയം എന്തായിരിക്കും? വിഷയം ആ വിഷയം പരലോകമായിരിക്കും. അതേപോലെ തന്നെ തൗഹീദായിരിക്കും, അല്ലെങ്കിൽ നുബുവത്തായിരിക്കും. അടിസ്ഥാനപരമായ വിശ്വാസപരമായ കാര്യങ്ങളുടെ സ്ഥിരീകരണമാണ് ഇവിടെ സൂറത്ത് മക്ക കാലഘട്ടത്തിൽ ഇറങ്ങിയ സൂറത്തുകളുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ സൂറത്തുലെ ഇൻഫിത്താറും അത്തരം വിഷയങ്ങളാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. സൂറത്തിന്റെ തുടക്കം ഇദ സമാഉ ഫതറത് വൈദൽ കവാകിബ് ഉന്തസറത് വൈദൽ ബിഹാറു ഫുജ്ജിറത് വൈദൽ ഖുബൂറു ബുഅ്സിറത് അലിമത് നഫ്സു മാ ഖദ്ദമത് വഅഖറത്. തൈബ്, എന്താ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം, എന്താ അതിന്റെ അർത്ഥം? നമ്മൾ എല്ലാ സൂറത്തിലും ബിസ്മില്ല അല്ല തുടക്കത്തിൽ. എന്താ ആ ഒരു സൂറത്ത് കഴിഞ്ഞ് അടുത്ത സൂറത്ത് മുസാഫിൽ എഴുതുമ്പോ, അല്ലെങ്കിൽ മുസാഫിൽ മുസാഫിസ്ലാമ തങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ബിസ്മി അവതരിപ്പിച്ചിട്ടുണ്ട് സൂറത്തിൽ ബറായയുടെ തുടക്കം വെച്ച്. അപ്പൊ എല്ലാ സൂറത്തിന്റെ തുടക്കത്തിൽ എന്തുണ്ട്? ബിസ്മി ഉണ്ട്. എന്താ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം അർത്ഥം? റഹ്മാൻ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിന്റെ സത്ത കരുണാമയാണ്. അള്ളാഹു സുബ്ഹാനതാല കാരുണ്യവാനാണ്. റഹീം എന്ന് പറഞ്ഞാല് അള്ളാഹു കരുണ ഏകുന്നവനാണ്. കാരുണ്യം നിറഞ്ഞവനായ അള്ളാഹു കരുണ ഏകുന്നവൻ. അപ്പൊ റഹ്മാൻ കരുണ നിറഞ്ഞവൻ, റഹീം കരുണ ഏകുന്നവൻ. അങ്ങനെയുള്ള അള്ളാഹു സുബ്ഹാനഹു വതാലന്റെ നാമത്തിൽ, ആ നാമത്തിന്റെ അനുഗ്രഹത്തിൽ, ബർക്കത്തിൽ, അല്ലെങ്കിൽ നാമത്തിന്റെ സഹായത്തിൽ നമ്മൾ തുടങ്ങണം. അതാണ് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. ഇദ സമാഉ ഫതറത്, ഇദ സമാ സമാന്ന് പറഞ്ഞാൽ നമുക്ക് വന്നു ആകാശം. ഇദ സമാഉ ഇൻഫതറത്, ഇൻഫതറ എന്നാണ്, ഇൻഫതറ എന്നാണ് ഇൻഷഖ, ഇൻഷഖ. എന്താ അർത്ഥം? പിളർന്നു, പിളർന്നു. ഇൻഫതറ എന്നാണ് പിളർന്നു. സമ എന്നുള്ളത് സ്ത്രീലിംഗമായിട്ടാണ് പ്രയോഗിക്കുക, അതുകൊണ്ടാണ് ഇൻഫതറത്, ആകാശം അത് പിളർന്നാൽ, പൊട്ടിപ്പിളർന്നാൽ. ഇത സമ ഉംഫതറത്, ആകാശം അത് പൊട്ടിപ്പിളർന്നാൽ. ഇതാ എന്നുള്ളത് ഫ്യൂച്ചറിലെ സംഗതി ആയാൽ എന്ന അർത്ഥത്തിലാണ്. ഷർത്തിന്റെയും അതേപോലെ ദറഫിന്റെയും അതാത്താണ്. ഫ്യൂച്ചറിൽ ഭാവിയിലെ സംഗതി ആയാൽ എന്ന അർത്ഥം കൊണ്ടുവരാനാണ് അവർ ഇത പ്രയോഗിക്കാം. ഇത സമ ഉംഫതറത്, ആകാശം അത് ഇംഫതറത്, പൊട്ടിപ്പിളർന്നാൽ. നമുക്ക് വന്നില്ലേ ഇത സമാവു ഇൻഷഖത്, ആകാശം പൊട്ടി പിളർന്നാൽ, വിള്ളൽ വീണ് പൊട്ടിപ്പിളർന്നാൽ. വൈദൽ കവാകിബ് ഉന്തസറത്, വൈദൽ കവാകിബ്, കവാകിബ് ഇവിടെ ഉദ്ദേശം നുജൂം, നക്ഷത്രങ്ങളാണ്. നക്ഷത്രങ്ങൾ കവാകിബ്, കവാകിബ് എന്നാണ് അവിടെ നക്ഷത്രങ്ങൾ. ആകാശഗോളങ്ങൾക്കും കൗകബ്, കവാകിബ് എന്ന് പറയും. ഇവിടെ ഉദ്ദേശം നക്ഷത്രങ്ങൾ. വൈദൽ കവാകിബ് ഇൻതസറത്, ഇൻതസറ, ഇൻതസറ എന്ന് പറഞ്ഞാല് ഉതിർന്നു വീഴ, ഉതിർന്നു വീഴ. നസറ ഇൻതസറ, ഇൻതസറത് ഉതിർന്നു വീണു. ഇൻതസറ ഉതിർന്നു വീണു, കവാകിബ് ബഹുവചനാണ്, സ്ത്രീലിംഗാണ്, അതുകൊണ്ട് തന്നെ ഇൻതസറത്. വൈദൽ കവാകിബ് ഉൻതസറത്, നക്ഷത്രാദികൾ ഉതിർന്നു വീഴുകയും ചെയ്താൽ, അത് അങ്ങനെ ആവുകയും ചെയ്താൽ, ഉതിർന്നു വീണാൽ. വൈദൽ ബിഹാർ ഫുജ്ജിറത്, വൈദൽ ബിഹാർ, ബിഹാർ ബഹർ, ബിഹാർ ബഹറാണ് സമുദ്രം. ബിഹാർ സമുദ്രങ്ങൾ, സമുദ്രങ്ങൾ ഫുജ്ജിറത്, ഫജ്ജറ യുഫജ്ജിറു, ഫജ്ജറ എന്ന പൊട്ടി ഒഴുക്കിയതാണ്, പൊട്ടി ഒഴുക്കി. ഫജ്ജറ യുഫജ്ജിറു, പൊട്ടി ഒഴുക്കി. യുഫജ്ജിറൂനഹ തഫ്ജീറ എന്ന് പറഞ്ഞേ, സ്വർഗീയ അരുവികളെ കുറിച്ച് പറയുമ്പോ, അതിൽ കാഫൂറിനെ കുറിച്ച് പറഞ്ഞപ്പോ, സ്വർഗ അർഹർ യുഫജ്ജിറൂനഹ തഫ്ജീറ, അവർ അതിനെ പൊട്ടി ഒഴുക്കുന്നു എന്നാണ്. അപ്പൊ സ്വർഗത്തിൽ പിന്നെ ഈ സ്വർഗീയ അരുവികളെ സ്വർഗ അർഹർ തങ്ങളിലേക്ക് ഒഴുക്ക ചെയ്യാം, ആരും അങ്ങോട്ട് ചെല്ലുകയല്ല ചെയ്യാം. ഇപ്പൊ എവിടെയെങ്കിലും ഒരു തോടുണ്ട് അവിടേക്ക് പോവുക, അങ്ങനെയുള്ള ഇതങ്ങനല്ല. പിന്നെയോ തങ്ങളിലേക്ക് ഒഴുക്കുക ചെയ്യാം. അപ്പോ സ്വർഗാർഹനായ ഒരു വ്യക്തി സ്വർഗത്തിന്റെ ഏത് ഒഴിയിടത്താണെങ്കിലും അയാൾക്ക് കാഫൂറിൽ നിന്ന് പാനം ചെയ്യണമെങ്കിൽ ആ കാഫൂറിനെ തന്നിലേക്ക് ഒഴുക്കും. അതാണ് യുഫജ്ജിറൂനഹ തഫ്ജീറ. ഇവിടെ അതാണ് പിന്നെ അതാണ് ഫജ്ജറ യുഫജ്ജിർ തഫ്ജീർ. വൈദൽ ബിഹാർ, സമുദ്രങ്ങളായാൽ എന്തായാൽ ഫുജ്ജിറത്ത്, അവ പൊട്ടി ഒഴുക്കപ്പെട്ടാൽ, പൊട്ടി ഒഴുക്കപ്പെട്ടാൽ എന്റെ ഉദ്ദേശം പറയാം. വൈദൽ കുബൂർ ബുഅസിറത്ത്, ഖബർ കുബൂർ, ഖബർ എന്ന് പറഞ്ഞാ കുഴിമാടങ്ങൾ, ഖബറുകൾ. വൈദൽ കുബൂർ, ഖബറുകൾ ആയാൽ എന്തായാൽ ബുഅസിറത്ത്, ബുഅസിറത്ത് ബഅസറ, ബഅസറ എന്ന് പറഞ്ഞാൽ ഇളക്കി മറിക്കുക എന്നാണ്. ബഅസറ ഉള്ളിലുള്ളത് വെളിയിലിടുക, ഇളക്കി മറിക്കുക അതാണ്. ബുഅസിറത്ത് ഇളക്കി മറിക്കപ്പെട്ടാൽ, അല്ലെങ്കിൽ ഖബറിനകത്തുള്ളതിനെ വെളിയിൽ ഇടപെട്ടാൽ അതാണ് ബഅസറ എന്ന് പറയും. ബഹ്സറ എന്ന് പറയും ഒരേ അർത്ഥത്തിൽ, ഒന്ന് ഐൻ മറ്റൊന്ന് ഹ. ബഹ് ബഹസറ, ബഹ്സറ. രണ്ടും ബഹസ് ബഹ്സ് ഇതിൽ നിന്ന് വന്ന ബഹസ് എന്ന ഉയർത്ത് നിലപ്പിക്കുക. ബഹസ് എന്ന് പറഞ്ഞാൽ ചികയ്യ, ചികയ്യ. രണ്ടിലേക്കും റാ ചേർന്നിട്ടാണ് ഈ ക്രിയ ഉണ്ടായത് എന്നുള്ളത്. ബഹസറ, ബഹസറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇളക്കി മറിക്കുക എന്നുള്ള അർത്ഥത്തിൽ, ചികഞ്ഞിടുക എന്നുള്ള അർത്ഥത്തിൽ, മാന്തി പുറത്തിടുക എന്നൊക്കെ ഉള്ള അർത്ഥത്തിൽ. തൈബ്, വൈദൽ കുബൂർ, ഖബറുകൾ ആയാൽ ബുഅസിറത്ത്, ഇളക്കി മറിക്കപ്പെട്ടാൽ, ഖബറകങ്ങളിലുള്ളത് വെളിയിലിടപ്പെട്ടാൽ, അതാണ് ഖബറുകൾ തുറക്കപ്പെടുകയും ഖബറകത്തുള്ളത് വെളിയിൽ ഇടപെടുകയും ചെയ്താൽ എന്നുള്ള ഉദ്ദേശം. തൈബ്, വൈദൽ കുബൂർ ബുഅസിറത്ത്, ഖബറുകൾ ഇളക്കി മറിക്കപ്പെടുകയും, അൽ ബിഹാർ ഫുജ്ജിറത്ത്, വൈദൽ ബിഹാർ ഫുജ്ജിറത്ത്, സമുദ്രങ്ങൾ പൊട്ടി ഒഴുക്കപ്പെടുകയും, വൈദൽ കവാക്കിബ് ഉന്തസറത്ത്, നക്ഷത്രാദികൾ ഉതിർന്ന് വീഴുകയും, ഇദസ്സമ ഉൻഫതറത്ത്, ആകാശം അതിൽ വിള്ളൽ വീഴുകയും ചെയ്താൽ എന്ത് എന്നുള്ളതാണ് പറയുന്നത്. ഷർത്തിന് ജവാബ്, അലിമത് നഫ്സുൽ മാ ഖദ്ദമത് വഅഖറത്. നമുക്ക് പറയാം അന്ത്യനാള് സംഭവിക്കുന്നതോടനുബന്ധിച്ചുള്ള ഈ പ്രകൃതിയിൽ നടക്കാനിരിക്കുന്ന അത്ഭുത പ്രതിഭാസങ്ങളാണ് അള്ളാഹു ഇവിടെ ഉണർത്തുന്നത്. രണ്ടെണ്ണം, അതിൽ രണ്ടെണ്ണം ഉപരിലോകവുമായി ബന്ധപ്പെട്ടതാണ്, രണ്ടെണ്ണം കീഴ ഭൂമിയിൽ നടക്കുന്നതാണ്. മനസ്സിലെ ഉപരിലോകം നടക്കുന്നത് ഒന്ന് വാനത്തിനും മറ്റൊന്ന് നക്ഷത്രാദികൾക്കും. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ഇവിടെ പറഞ്ഞത്. ഭൂമിയിൽ നടക്കുന്നത് എന്താണ്? സമുദ്രങ്ങൾക്കും അതേപോലെ തന്നെ ഖബറുകൾക്കും സംഭവിക്കാനിരിക്കുന്നതാണ് രണ്ട് കാര്യങ്ങൾ. ഈ രണ്ട് കാര്യങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ഉപരിലോകം നടക്കുന്നതുമായി ബന്ധപ്പെട്ടും ഭൂമിയിൽ നടക്കുന്നതുമായി ബന്ധപ്പെട്ടും ഇവിടെ ഉണർത്തിയത്. ആകാശം ശക്തമായ മേൽക്കൂരയാണ് അല്ലെ, ആകാശം ശക്തമായ മേൽക്കൂരയാണ്. പക്ഷെ അന്ത്യനാളിൽ ഈ ആകാശത്തിന് എന്ത് ചെയ്യും? വിള്ളൽ വീഴും, വിള്ളൽ വീഴും. യൗമ തശഖഖു സമാഉ ബിൽ ഗമാം, പിന്നെ വനുസ്സിൽ അൽ മലായികത്തു തൻസീല, ആകാശത്തിന് എന്ത് ചെയ്യും? കാർമുകൽകൾ കൊണ്ട് പിന്നെ വിള്ളലായി, അതിലൂടെ മലക്കുകൾ എന്ത് ചെയ്യും? ഇറക്കപ്പെടലായി. പിന്നെ ആകാശത്തെ സംബന്ധിച്ചിടത്തോളം ആകാശത്തിൽ കുറെ ഇതസമാൻഷക്കത്ത് എന്ന് പറഞ്ഞു, അസമാ മുംഫത്തിറുംബി എന്ന് പറഞ്ഞു. പിന്നെ ഈ വേറെ ആയത്തുകളിൽ കാണാൻ സാധിക്കും ആകാശം വഫുത്തിഹത്തി സമാ ഫകാനത് അബുവാബ, പിന്നെ ആകാശം അത് തുറക്കപ്പെടും, ആകാശങ്ങൾ പിന്നെ ആളുകൾ പിന്നെ അതിലൂടെ കയറാനും ഇറങ്ങാനും കവാടങ്ങൾ എന്ന പോലെ ആയിത്തീരും എന്നുള്ളതാണ് അന്ത്യനാളുമായി ബന്ധപ്പെട്ട്. അപ്പൊ ആകാശങ്ങൾക്ക് പലതും സംഭവിക്കും, പലതും സംഭവിക്കും. വൻശക്കത്തി സമാഉ, എന്താ പറഞ്ഞ വൻശക്കത്തി സമാഉ സൂറത്തുർ റഹ്മാനില് ഫഹിയ വർദത്തുൽ കദ്ദിഹാൻ എന്ന് പറഞ്ഞേ, പിന്നെ ഉരുകിയ അതിനെ ഈ മെഴുകു പോലെ ആകാശത്തിന്റെ അവസ്ഥയാവും. പിന്നെ അതിന്റെ വർണ്ണം തന്നെ റോസാ കളറിലായി പോവും, റോസാ കളറിലായി പോവും. ഇപ്പൊ നമ്മൾ നീലിമയാർന്ന ആകാശമാണ് കാണുന്നത്, അതിന് റോസാ വർണ്ണം വരിക, എന്നിട്ട് പിന്നെ ആ ശക്തമായ മേൽക്കൂര അത് പിന്നെ ഈ പിന്നെ പെയിന്റ് പോലെ അല്ലെങ്കിൽ പിന്നെ എണ്ണ പോലെ കായിത്തീരാന്ന് പറഞ്ഞാൽ അതൊക്കെ ആകാശത്തിന് അന്ത്യനാളെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സംഭവിക്കാനിരിക്കുന്ന ഓരോ പ്രതിഭാസങ്ങളാണ്. ഏതായാലും ഇവിടെ പറയുന്നത് ഇത സമറത്ത്, ആകാശം അതിൽ ഇൻഷക്കത്ത്, വിള്ളൽ ഉണ്ടായാൽ, പിളർപ്പുണ്ടായാൽ. വൈദൽ കവാക്കിബ്, കവാക്കിബ് ആകാശങ്ങളിൽ നക്ഷത്രങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല എണ്ണമില്ലാത്ത നക്ഷത്രാദികളെയാണ് ഇവിടെ വിന്യസിച്ചിട്ടുള്ളത്, വാനലോകങ്ങളിൽ വിന്യസിച്ചിട്ടുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതാല. വലക്കത് ജയ്യന്ന സമാ ദുന്യ ബിസീനത്തിനിൽ കവാക്കിബ്, അള്ളാഹു സുബ്ഹാനഹു വതാല സമാ ദുന്യയെ തൊട്ടടുത്ത ആകാശ ബഹുമാന്തരീക്ഷത്തോട് അടുത്ത ആകാശം, ആ ആകാശത്തെ സീനത്തിനിൽ കവാക്കിബ് എന്നാണ്, നക്ഷത്രാദികളുടെ അലങ്കാരാണ്, അലങ്കാരാണ്. ഏതായാലും വാനത്തിന് അലങ്കാരമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതാല സൃഷ്ടിച്ച നക്ഷത്രാദികൾ അത് ഇൻതസറത്ത്, എന്ത് ചെയ്യും, അത് ഉതിർന്നു വീഴും, ഉതിർന്നു വീഴും. അങ്ങനെ ഉതിർന്നു വീണാൽ വൈദൽ ബിഹാർ ഫുജ്ജിറത്ത്, ബിഹാർ ബഹർ, ബിഹാർ എന്ന് പറഞ്ഞ സമുദ്രങ്ങളാണ്, പല സമുദ്രങ്ങളുണ്ട് അല്ലേ, പല സമുദ്രങ്ങളുണ്ട് ഇവിടെ. ആ സമുദ്രങ്ങളുടെയൊക്കെ പ്രത്യേകത, സമുദ്രങ്ങൾ എങ്ങനെ മനസ്സിലായി, ഭൂഗുരുത്വാകർഷണ ബലത്തിൽ സമുദ്രങ്ങൾ ഭദ്രാണ് അല്ലെ, സമുദ്രങ്ങളെ സംബന്ധിച്ചിടത്തോളം. പിന്നെ പല ഭാവങ്ങളിൽ പ്രകൃതങ്ങളിൽ സമുദ്രങ്ങളുണ്ട്, സമുദ്രങ്ങൾ പരസ്പരം ഇരച്ചു കയറാത്ത രീതിയിൽ, പരസ്പരം അല്ലെങ്കിൽ സമുദ്രം പിന്നെ കരയിലേക്ക് ഇരച്ചു കയറി കരയെ വിഴുങ്ങാത്ത വിധമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതാല അതിനെ സംവിധാനിച്ചിട്ടുണ്ട്. അന്ത്യനാളായിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതാലാണ് ഫുജ്ജിറത്ത്, ഫുജ്ജിറത്ത് എന്ന് പറഞ്ഞാൽ എന്താ, ആ സമുദ്രം അതിനെ പൊട്ടി ഒഴുക്കും എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ. സമുദ്രങ്ങൾ ഇപ്പൊ പിന്നെ ശാസ്ത്രീയമായിട്ട് തന്നെ കുറെ കാര്യങ്ങൾ സമുദ്രങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സമുദ്രങ്ങൾക്കിടയിൽ അള്ളാഹു സുബ്ഹാനഹു വതാല ഇരച്ചു കയറാത്ത വിധം മറ സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചില സമുദ്രങ്ങളെ അപേക്ഷിച്ച് കൂട്ടിമുട്ടും എന്നല്ലാതെ ഇരച്ചു കയറാത്ത വിധം ഓരോന്നും അതിന്റെ വഴിയെ വേറിട്ടാണ് ഒഴുകുന്നത്. ചിലത് പറ്റ ഉപ്പ് രസമാണ്, ചിലത് തീർത്തും ഉപ്പില്ലാതെ പിന്നെ നല്ല സ്വാദിഷ്ടമായ ജലമാണ്. ഒന്നൊന്നിനെ ഇരച്ചു കയറാത്ത വിധം എന്നാണ് മറജൽ ബഹ്റൈനി യൽതഖിയാൻ ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ, അള്ളാഹു സുബ്ഹാനഹു വതാല രണ്ട് സമുദ്രങ്ങൾ കണ്ടുമുട്ടും വിധം, പരസ്പരം ടച്ച് ചെയ്യും വിധമാണ് എന്തിട്ടുള്ളത്, ഒഴുക്കി വിട്ടിട്ടുള്ളത്. പക്ഷെ ബൈനഹുമാ ബർസഖുൻ, അവക്കിടയിൽ എന്തുണ്ട്, മറണ്ട്, ലാ യബ്ഗിയാൻ, ഒരു സമുദ്രം മറ്റൊരു സമുദ്രത്തിലേക്ക് അതിക്രമിച്ച് കയറണില്ല, രണ്ടിന്റെയും വെള്ളം വേറിട്ടാണ് ഒഴുകുന്നത് ആ രീതിയിൽ. പക്ഷെ അന്ത്യനാൾ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലായി, ഇപ്പൊ കരയും കടലും ഉണ്ട് മനസ്സിലായി, കരയിലേക്ക് ഇരച്ചു കയറാത്ത വിധം കടലിന് എന്തുണ്ട്, കരയിൽ മറണ്ട്. ഈ പ്രത്യേകതകളൊക്കെയും നഷ്ടപ്പെടും, പ്രത്യേകതകളെയും നഷ്ടപ്പെടും. ഫുജ്ജിറത്ത് എന്നാണ് സമുദ്രങ്ങൾ പൊട്ടി ഒഴുക്കപ്പെടുമെന്നാണ്. അപ്പൊ സമുദ്രങ്ങൾ അന്യോന്യമുള്ള മറയാകട്ടെ, സമുദ്രം അത് കരയുമായി ബന്ധപ്പെട്ടുള്ളതായ മറയാകട്ടെ, ഒക്കെയും എന്താവും, ആ ഒഴുക്കപ്പെടും. അള്ളാഹു സുബ്ഹാനഹു വതാല പറയണം, فإذا نفخ في الصور نفخة واحدة وحملت الأرض والجبال فدكتا دكة واحدة. കാലത്തിൽ ഊതപ്പെട്ടിട്ടുണ്ടെങ്കിൽ وحملت الأرض ഭൂമി വഹിക്കപ്പെടും, والجبال പർവ്വതങ്ങൾ വഹിക്കപ്പെടും, فدكتا دكة واحدة ഒറ്റ ഇടിയാണ്, പർവ്വതങ്ങൾ ഇടിക്കപ്പെടും ഭൂമിയും ഇടിക്കപ്പെടും. പർവ്വതങ്ങളും ഭൂമിയും ഇടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ മനസ്സിലെ, അപ്പുറത്ത് സമുദ്രമുണ്ട്, സമുദ്രത്തെ സംബന്ധിച്ചിടത്തോളം സമുദ്രത്തിന്റെ ആ മറ ഉണ്ടല്ലോ, ആ മറ തകരുകയും അതേപോലെ തന്നെ സമുദ്രജലം അത് ഒഴുക്കപ്പെടുകയും ചെയ്യും, മറ പിളർക്കപ്പെടും മനസ്സിലായല്ലേ. പിന്നെ ഈ ജലം എന്ന് പറഞ്ഞെങ്കിൽ അതെന്താ, എന്ത് ചേർന്നാ ജലം, ഹൈഡ്രജനും ഓക്സിജനും ചേർന്നാണ് ജലം അല്ലേ. അപ്പോ ഓക്സിജനും ഹൈഡ്രജനും എന്തുണ്ട്, കത്തുന്ന പ്രത്യേകതയും പ്രകൃതമുണ്ട്. അലാക്കുല്ലിൻ, അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു, ഇനിയിപ്പോ ശാസ്ത്രീയമായിട്ട് ഇത് എത്ര ശാസ്ത്രത്തിന്റെ കോണിൽ എത്ര സ്ഥിരീകരിക്കപ്പെട്ടാലും ഇല്ലെങ്കിലും ശരി, വൈദൽ ബിഹാർ ഫുജ്ജിറത്ത്, സമുദ്രങ്ങൾ എന്ത് ചെയ്യും, അത് പൊട്ടി ഒഴുക്കപ്പെടും എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത്. അങ്ങനെ ആയാൽ അതാണ് വൈദൽ ബിഹാർ ഫുജ്ജിറത്ത്, വൈദൽ ഖുബൂർ ബുഹ്സിറത്ത്, അതാണ് ഖബറുകൾ എന്നാണ്, ബുഹ്സിറത്ത് ഇളക്കി മറിക്കപ്പെട്ടാൽ, ബുഹ്സിറത്ത് കബറുകൾ ഇളക്കി മറിക്കപ്പെട്ടാൽ എന്താ, കബറിന്റെ അകത്തുള്ളത് വെളിയിൽ വരുന്നുള്ളതാണ്. കബറിന്റെ അകത്ത് എന്താ, കബറിനകത്ത് അടക്കം ചെയ്യപ്പെട്ട മനുഷ്യരാണ്. മനുഷ്യരൊക്കെ ജീർണിച്ചിട്ടുണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വതാല ഉദ്ദേശിച്ചവർ ഒഴിച്ചു ബാക്കിയുള്ളതൊക്കെയും ഞുരുമ്പി ജീർണിച്ച് കല്ലായി മണ്ണായി ഒക്കെ ആയിട്ടുണ്ടാവും. പിന്നെ ധൂളിയായി പൊടിയായി മാറി ദ്രവിച്ചിട്ടുണ്ടാവും. മനുഷ്യന്റെ ഒരു വാൽക്കുറ്റി ഉണ്ടല്ലോ അജബുൽ ദനബ് എന്ന് പറയും, വാൽക്കുറ്റിയിലൊരു എല്ലാം ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെയും എന്താവും, ബാക്കിയുള്ളതൊക്കെയും നശിക്കും എന്നുള്ളതാണ് പൊതുതത്വം. പൊതുതത്വം കബർ ഇളക്കി മറിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ കബറകത്തുള്ളത് വെളിയിൽ വരും, മനസ്സിലായല്ലേ. അള്ളാഹു സുബ്ഹാനഹു വതാല മനുഷ്യന്മാരെന്ത് ചെയ്യും, ഉയർത്തെഴുന്നേൽപ്പിക്കും, ഉയർത്തെഴുന്നേൽപ്പിക്കും. അതാണ് വൈദൽ ഖുബൂർ ബുഅസിറത്, കബറുകൾ ഇളക്കി മറിക്കപ്പെട്ടാൽ മനുഷ്യരൊക്കെ എന്ത് ചെയ്യും, ഫൈദാഹും ഖിയാമുൻ യന്ദുറൂൻ, അവതാ മനുഷ്യരെല്ലാവരും എഴുന്നേറ്റ് നോക്കുന്നു എന്ന് പറഞ്ഞില്ലേ. യൗമ യഖ്റുജൂന മിനൽ അജ്ദാസി സിറാഅൻ കഅന്നഹും ഇലാ നുസുബി യൂഫിദൂൻ. യൗമ യഖ്റുജൂന മിനൽ അജ്ദാസ്, മനുഷ്യന്മാർ കബറുകളിൽ നിന്ന് പുറപ്പെടും, സിറാൻ വേഗം സ്പീഡിൽ, കഅന്നഹും ഇലാ നുസുബി യൂഫിദൂൻ, ഒരു നാട്ടക്കുറിയെ ലക്ഷ്യമാക്കിയിട്ട് പോകുന്നത് പോലെ അവരെന്ത് ചെയ്യും, ആ എല്ലാവരും ഒരു കേന്ദ്രത്തിലേക്ക് പെട്ടെന്ന് പോകും എന്ന് പറയുന്നു. അതാണ് വൈദൽ ഖുബൂർ ബുഅസിറത്ത്, കബറിലുള്ളത് കബറുകൾ ഇളക്കി മറിക്കപ്പെട്ടാൽ, അതായത് അന്ത്യനാൾ സംഭവിച്ചാൽ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നതിന് പകരം അന്ത്യനാൾ സംഭവിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില അടയാളങ്ങൾ, ചില പ്രതിഭാസങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതാല ഇവിടെ ഉണർത്തേണ്ട, അത് മുഴുവൻ ഉണർത്തിയിട്ടില്ല. ചില സ്ഥലങ്ങളിൽ അള്ളാഹു കുറെ വിശദമായിട്ട് പറയും, ചില സ്ഥലങ്ങളിൽ ചില കാര്യങ്ങൾ മാത്രം പറയും. ഇവിടെ ഏതാനും കാര്യങ്ങൾ പറഞ്ഞു. അന്ത്യനാൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അലിമത് നഫ്സും മാ ഖദ്ദമത് വ അഖറത്, ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത്. പക്ഷെ അന്ത്യനാൾ സംഭവിച്ചാൽ എന്ന് പറയുന്നതിന് പകരം ആ സംഭവ്യതയോടനുബന്ധിച്ച് നടക്കാനിരിക്കുന്ന അത്ഭുതങ്ങൾ, ഭീകരമായ യാഥാർത്ഥ്യങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതാല ഉണർത്തുകയാണ്, ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. തൈർ, ഇതൊക്കെ സംഭവിച്ചാൽ എന്താ സംഭവിച്ചാൽ, അലിമത് നഫ്സുൻ, അലിമത് നഫ്സുൻ എന്ന് പറഞ്ഞാൽ അലിമത് കുല്ലു നഫ്സ് എന്നർത്ഥം. എന്താ, എല്ലാ മനുഷ്യരും മനസ്സിലാക്കും, അലിമത് എല്ലാ മനുഷ്യർക്കും ബോധ്യപ്പെടും, എല്ലാവരും അറിയും. നഫ്സുൻ എന്ന് പറഞ്ഞ ഇവിടെ നക്കിറയാണ്, അത് പിന്നെ എല്ലാം എന്ന അർത്ഥത്തിലാണ്, എല്ലാ മനുഷ്യരും അറിയും. എന്തറിയും, മാ ഖദ്ദമത് വ അഖറത്. എന്താ മാ ഖദ്ദമത്, എന്താ ഇതിന്റെ അർത്ഥം, മാ ഖദ്ദമത് പിന്നെ വ അഖറത് അല്ലെ, എന്താ ഇതിന് നമ്മൾ അർത്ഥം പറയാ. ഖദ്ദമത് പറഞ്ഞാല് മുൻകൂട്ടി ചെയ്തത് അല്ലേ, അങ്ങനെ ഒരു അർത്ഥം പറയാം, മുൻകൂട്ടി ചെയ്തത്. രണ്ടാമതൊരു പിന്നെ അഖറത്തോ പിന്നീട് ചെയ്തത് ഒരർത്ഥപ്രകാരം. അപ്പൊ മുൻകൂട്ടി ചെയ്തതും പിന്നീട് ചെയ്തതും ഒക്കെ മനുഷ്യർ അറിയും എന്നാണ്. അപ്പൊ മുൻകൂട്ടി ചെയ്തത് പിന്നീട് ചെയ്തത് എന്ന് പറഞ്ഞാൽ എങ്ങനെ, കൈഫ്, ജീവിതാന്ത്യം മുതൽ ജീവിതാന്ത്യം വരെ ചെയ്തത് എന്നല്ലേ ഉദ്ദേശം അല്ലേ. അതായത് ഒന്നാം തീയതി മുതൽ ഇങ്ങോട്ടുള്ളതൊക്കെ അതാണ് വൺ ബൈ ഡേറ്റ് കൃത്യമായി. ആദ്യാന്തം പുരുഷായുസിന്റെ തുടക്കം മുതൽ പുരുഷായുസിന്റെ ഒടുക്കം വരെ ചെയ്തതൊക്കെ, ഒന്നാം തീയതി ചെയ്തത്, രണ്ടാം തീയതി ചെയ്തത്, മൂന്നാം തീയതി ചെയ്തത് എല്ലാം അതാണ് വൺ ബൈ വൺ, തുടക്കം മുതൽ ഒടുക്കം വരെയുള്ളത് അതാണ് ആദ്യാന്തം. പുരുഷായുസിന്റെ ആദ്യാന്തം തുടക്കം മുതൽ ഒടുക്കം വരെ ചെയ്തത് എന്നതാണ് അതിന്റെ മാന, മനസ്സിലായോ. മാ ഖദ്ദമത് എന്ന് പറഞ്ഞാൽ പുരുഷായുസിന്റെ തുടക്കത്തിൽ ചെയ്തത്, അത് എന്ത് എന്നുള്ളതും അറിയാൻ പറ്റും. വമ അഖറത് അല്ലെങ്കിൽ വ അഖറത് എന്ന് പറഞ്ഞാൽ വമ അഖറത് എന്നർത്ഥം പിന്നീട് ചെയ്തത്. ഖദ്ദമത് എന്ന് പറഞ്ഞാല് മുൻകൂട്ടി ചെയ്തത്, അഖറത് എന്ന് പറഞ്ഞാല് പിന്നീട് ചെയ്തത് എന്ന് പറഞ്ഞെങ്കിൽ പുരുഷായുസിന്റെ തുടക്കത്തിൽ ചെയ്തതും പുരുഷായുസിന്റെ ഒടുക്കത്തിൽ ചെയ്തതും ഉണ്ടല്ലോ ക്രമാനുബദ്ധമായിട്ട്. അലിമത് നഫ്സും എല്ലാ മനുഷ്യന്മാർക്കും അറിയാൻ പറ്റും. ചെറുപ്പത്തിൽ ചെയ്തത് മുതൽ വൃദ്ധനായി അവർക്ക് കാലു കെട്ടി മണ്ണൂരിക്ക് പോണ അതുവരെയൊക്കെ ചെയ്തതൊക്കെയും മനുഷ്യന്മാർക്ക് അറിയാൻ പറ്റും. അതാണ് മാ ഖദ്ദമത് വ അഖറത്. അപ്പൊ ഒന്നാമത്തെ അർത്ഥപ്രകാരം എന്താ നമ്മൾ മനസ്സിലാക്കിയത്, അലിമത് നഫ്സും എന്താ അർത്ഥം, എല്ലാ മനുഷ്യരും അറിയും, എല്ലാ മനുഷ്യർക്കും ബോധ്യപ്പെടും. എന്ത് ബോധ്യപ്പെടും, മാ ഖദ്ദമത്, മുൻകൂട്ടി ചെയ്താണാല് പുരുഷായുസിന്റെ ആദ്യത്തിൽ ചെയ്തതും, വ അഖറത് പുരുഷായുസിന്റെ അവസാനത്തിൽ ചെയ്തു. അപ്പൊ ക്രമാനുബദ്ധമായി ഡേറ്റ് ദിവസങ്ങൾ, അത് ചെറുപ്പം മുതൽ ഇങ്ങോട്ട് ജീവിതാവസാനം വരെ ആദ്യാന്തം പുരുഷായുസ്സിൽ ചെയ്തതൊക്കെയും മനുഷ്യന്മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും എന്നുള്ളതാണ്. ചിലപ്പോൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിലുള്ള ചിലപ്പോൾ മറന്നു നിന്ന് വരും, ഒടുക്കം കൃത്യമായിരിക്കും, ചിലപ്പോൾ അതിന് കൃത്യമായിക്കൊള്ളാം എന്നാലും അല്ലേ. പക്ഷെ പരലോകം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുടക്കം ഒടുക്കം വ്യത്യാസമല്ല, എല്ലാം ഒരുപോലെ അറിയും എന്നുള്ളതാണ് ബോധ്യപ്പെടും. അലിമത് നഫ്സുന്ന ഖദ്ദമത് വാഖറത്. വേറെ ഒരു തഫ്സീർ മാ ഖദ്ദമത് എന്ന് പറഞ്ഞാൽ, ഒരാൾ ചെയ്യാൻ വ്യഗ്രത കാണിച്ചത്, താല്പര്യം കാണിച്ചത്, ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് ഗമിച്ചത്, അഹ്റത് എന്നാല് പിന്തിപ്പിച്ചത്, എന്നാല് ചെയ്യാതിരുന്നത്, ചെയ്യാതിരുന്നത്. അതായത് പിന്നെ ഈ അന്ത്യനാൾ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലിമത് നഫ്സുൻ, എല്ലാ മനുഷ്യർക്കും ബോധ്യപ്പെടും, മാ ഖദ്ദമത്, അയാൾ എന്താണോ ചെയ്തത് അത്, വമാ അഹ്റത്, എന്താണോ ചെയ്യാതിരുന്നത് അതും. മനസ്സിലായ ഖദ്ദമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു പ്രവൃത്തി ചെയ്യാനാണോ അയാൾ തിരക്ക് കൂട്ടി മത്സരിച്ച് ചെന്നത്, മുന്നോട്ടാഞ്ഞത്, അത് അയാൾക്ക് ബോധ്യപ്പെടും. അഹ്റത്ത്, അഹ്റത്ത് ആണ് എന്താ, ആ പിന്തിപ്പിച്ചെന്നാണ് പിന്നെ ചെയ്യാ, നാളെ ആക്കാ, ജമ്മാക്കി ജാമാക്കാറില്ലേ, നിസ്കാരത്തിനെ കുറിച്ച് പറഞ്ഞില്ലേ, ജമ്മാക്കാൻ പറ്റൂ ജമ്മാക്കാൻ പറ്റും, ജമ്മാക്കാ കുഴപ്പമില്ല, പക്ഷെ ജമ്മാക്കിയിട്ട് ജാമാക്കാൻ ഞാൻ മതിയറില്ലേ. എന്നാല് ചിലരെന്ത് ചെയ്യും, നിസ്കാരങ്ങൾ വൈകിപ്പിക്കും, പിന്നെ ജമ്മായി പിന്നെ ജാമാവും, അത് ഒന്നായിട്ട് നിസ്കരിക്കാൻ കഴിയൂല ആ രീതി. അത് അപ്പൊ എന്ത് ചെയ്യും, നിസ്കാരം പാഴാക്കും. അതാണ് ഖദ്ദമത് വഅഖറത്. അഖറത് എന്ന് പറഞ്ഞാൽ പിന്തിപ്പിച്ചത്, പിന്തിപ്പിച്ച പറഞ്ഞാൽ എന്താ, ചെയ്യാതെ ലേറ്റാക്കിയത്, ബാക്കിയിട്ടത്, അങ്ങനെ അർത്ഥം പറഞ്ഞു. അതും ശരിയാണ്. അന്ത്യനാൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അലിമത് നഫ്സുൻ, എല്ലാ മനുഷ്യർക്കും ബോധ്യപ്പെടും, മാ ഖദ്ദമത്, അയാൾ എന്താണോ ചെയ്തത് അത്, വഅഖറത്, ചെയ്യാതെ മാറ്റിവെച്ചത്, ഒഴിവാക്കിയത്. അർത്ഥവും ശരിയാണ്. ഈ മൂന്നാമൊരർത്ഥമുണ്ട്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അന്ത്യനാൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അലിമത് നഫ്സുൻ, എല്ലാ മനുഷ്യർക്കും ബോധ്യപ്പെടും, മാ ഖദ്ദമത്, അയാൾ ചെയ്തത്. ആ നഫ്സ്, നഫ്സ് സ്ത്രീലിംഗ പദം ഉണ്ടല്ലോ, അത് സ്ത്രീലിംഗം ആയതുകൊണ്ടാണ് ഖദ്ദമത്ത് അഖറത്ത് എന്നത്, അല്ലെ, ഇവിടെ ഉദ്ദേശം മനുഷ്യരാണ്. എല്ലാ മനുഷ്യർക്കും ബോധ്യപ്പെടും, മാ ഖദ്ദമത്, അയാള് ജീവിതത്തിൽ സമർപ്പിച്ചത്, ജീവിതത്തിൽ സമർപ്പിച്ചത്. അഖറത്ത് എന്ന് പറഞ്ഞാലോ, അഖറത്ത് എന്ന് പറഞ്ഞെങ്കിൽ ജീവിതത്തിൽ സമർപ്പിച്ചത്, ഫലം ചെയ്തത്, ഫലം കൊയ്തത്, എന്താ അതിനൊന്ന് മാന, ജീവിതത്തിൽ മാ ഖദ്ദമത്ത്, അയാൾ എന്താണ് സമർപ്പിച്ചത്, അയാൾക്ക് അത് ബോധ്യപ്പെടും. അഖറത്ത്, അഖറത്ത് എന്ന് പറഞ്ഞാല് താൻ സമർപ്പിച്ചത് എന്താണോ ഫലം കൊയ്തത്, അതും അയാൾക്ക് ബോധ്യപ്പെടും. എന്താ പറഞ്ഞേ, അമലുകൾ സൽപ്രവൃത്തികൾ അല്ലാഹു സുബ്ഹാനഹു വതാല സ്വീകരിച്ച് ബോധ്യപ്പെടും, പിന്നെ സ്വീകരിക്കാത്തത് ബോധ്യപ്പെടും, പിന്നെ അതാണ് മാ ഖദ്ദമത്ത്, അതാണ് മാർഗത്തിൽ ചെലവഴിച്ചത്. അഖറത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ സ്വാധീനാണ്, അതെന്ത് അനന്തരമാക്കി, അതെന്താണ് ഇവിടെ സ്വാധീനിച്ചത് എന്ന് പറഞ്ഞാൽ, പിന്നെ നമ്മൾ സൂറത്തി യാസീൻ പറഞ്ഞല്ലേ, ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വനക്തുബു മാ ഖദ്ദമു വആസറഹു, നാം മരിച്ചവരെ ജീവിപ്പിക്കും, വനക്തുബു, നാം രേഖപ്പെടുത്തും, എന്താ രേഖപ്പെടുത്ത, മാ ഖദ്ദമു, അവർ കാലേ കൂട്ടി ചെയ്തത്, ആസാറവും, അവരെന്താണോ, അവരെന്താണോ അനന്തരമാക്കി വിട്ടേച്ചത്, അത് അനന്തരമാക്കി വിട്ടേച്ചത്. അപ്പോ ഒരാൾ ചെയ്തതും ആ ചെയ്തത് എന്താണോ ഫലം ഉണ്ടാക്കിയത് അതും, അതാണ്. ഇപ്പോ ചില ആളുകൾ ഇവിടെ ഇപ്പൊ ഒരു സ്ഥാപനം, മതസ്ഥാപനം, മനസ്സിലായി, മതസ്ഥാപനം ഇപ്പൊ ദീനിന് വേണ്ടിയിട്ട് അവര് സദക്ക ചെയ്തു, ഉദാഹരണത്തിന്, മനസ്സിലായില്ലേ, അവരുടെ ഭൂമി അവര് സ്ഥാപനം സദക്ക ചെയ്തു, ദീനിന് വേണ്ടിട്ട് സദക്ക ചെയ്തു എന്നൊക്കെ മനസ്സിലായില്ലേ. ഓർക്ക് അതേ ബോധ്യം ഉണ്ടാവുള്ളൂ, ഞങ്ങളുടെ മണ്ണ് ഞങ്ങൾ കൊടുത്ത്, ഞങ്ങളുടെ സ്ഥാപനം ഞങ്ങൾ കൊടുത്ത്, മനസ്സിലായില്ലേ. അതേപോലെ റെക്കോർഡിലുണ്ടാവുള്ളൂ. പക്ഷെ അന്ത്യനാളിൽ എത്തിയിരുന്നെങ്കിൽ ആ സ്ഥലവും ആ സ്ഥാപനവും മാത്രല്ല, അവിടുന്ന് ഖുർആൻ പഠിച്ചിറങ്ങിയവർ, അവിടുന്ന് ദീൻ പഠിച്ചിറങ്ങിയവർ, അവിടുന്ന് ഫിഖ് പഠിച്ചിറങ്ങിയവർ, അവിടുന്ന് ചരിത്രം പഠിച്ചിറങ്ങിയവർ, അവരുടെ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ, മനസ്സിലായില്ലേ, ആ വിദ്യാർത്ഥികൾ പിന്നീട് അധ്യാപകരായത്, പിന്നീട് അവർ പ്രബോധകരായത്, പിന്നെ അവരുടെ കയ്യാൽ നന്നായവർ, ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അതൊക്കെയും അവിടെ ബോധ്യപ്പെടും, ഇവിടെ ബോധ്യപ്പെടും. ഇവിടെ സ്ഥലം ദാനം ചെയ്തവർ, അല്ലെങ്കിൽ ഒരു പള്ളി ഉണ്ടാക്കിയവർ, ഇവിടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് പിരിവെടുത്തവർ, ഇവരെ അവര് എന്ത് ചെയ്ത് അത് കൊടുത്തിട്ട് പോലും പിന്നെ ആ ഒരു ബോധ്യം ഉൾക്കൊള്ളുന്നതിന് മരിച്ചു വയ്ക്കണം, മനസ്സിലായി. പക്ഷെ അന്ത്യനാളിൽ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ എന്താവും, നാ ഖദ്ദമത്ത്, നൽകിയതും അഹറത്ത്, ആ നൽകിയത് എന്തൊക്കെ ഫലം കൊയ്തോ, എന്തൊക്കെ സ്വാധീനം അവിടെ ഉണ്ടാക്കി, അത് മുഴുവനും എന്തായി ബോധ്യപ്പെടും, മനസ്സിലായി. അതാണ് അവിടെ മൂന്നാമത്തെ അഭിപ്രായം, അതാണ് പല പണ്ഡിതന്മാരും ബലപ്പെടുത്തിയ അഭിപ്രായം. നമുക്കറിയാം, നമ്മൾ ആയത്തിൽ പറഞ്ഞില്ലേ, അല്ലാഹു സുബ്ഹാനഹു തആല ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വനക്തുബു മാ ഖദ്ദമു വആസാറഹും. അല്ലാഹു സുബ്ഹാനഹു തആല മാ ഖദ്ദമു, മനുഷ്യന്മാർ സമർപ്പിച്ചതും, വആസാറഹും അവരുടെ ആസാറും, അതിന്റെ അവരുടെ ആ അനന്തരമാക്കിയ ഫലങ്ങൾ ഗുണങ്ങൾ അതൊക്കെയും അല്ലാഹു എന്ത് ചെയ്യും, രേഖപ്പെടുത്തും. ആ രേഖപ്പെടുത്തിയതൊക്കെ എന്ത് ചെയ്യും, മനുഷ്യന്മാർക്ക് അന്ത്യനാൾ ബോധ്യപ്പെടും എന്നുള്ളതാണ്. ഇപ്പൊ നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പിന്നെ ഇന്ന മിമ്മ യൽഹഖുൽ മുഅ്മിന ബഅദ മൗതിഹി മിൻ അമലിഹി വഹസനാതിഹി. അതായത് ഒരു മനുഷ്യന് മരണശേഷം അയാളിലേക്ക് വന്നു ചേരുന്ന അയാളുടെ കർമ്മങ്ങളിൽ പെട്ടതാണ്, അയാളുടെ നന്മകളിൽ പെട്ടതാണ്. പിന്നെ അതായത് ഒരു മനുഷ്യൻ മരിച്ചു, അയാളുടെ അമൽ അല്ലെങ്കിൽ അതേപോലെ തന്നെ അയാളുടെ ഹസനാത്ത് അതിൽപ്പെട്ടതാണ്, മരിച്ചിട്ടുണ്ട് എങ്കിൽ അയാൾക്ക് പുണ്യമായി നന്മയായി വന്നു ചേരുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. എന്ത്? ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഇൽമുൻ അല്ലമഹു വനശറഹു. എന്താ ഒന്ന്? ഇതാണ് ഇൽമ്, അറിവ്. അല്ലമഹു, ആ ഇൽമിനെ അയാൾ പഠിപ്പിച്ചു, അല്ലെങ്കിൽ വനശറഹു, പ്രചരിപ്പിച്ചു, ഇൽമിനെ പ്രചരിപ്പിച്ചു, ഇൽമിനെ പഠിപ്പിച്ചു. ഇത് ഒരാൾക്ക് മരിച്ചതിന് ശേഷം അയാൾക്ക് വന്നു ചേരുന്ന അയാളുടെ നന്മയാണ്, അയാളുടെ കർമ്മമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. ആള് മരിച്ചു വയ്ക്കുന്നു, പക്ഷേ മരിച്ചു പോയാലും അയാളുടെ അടുക്കലേക്ക് നന്മയായി കർമ്മമായി വന്നു ചേരുന്ന സംഗതിയാണ് എന്ത്? അയാളുടെ ഇൽമ്, അറിവ്. രണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, വലദുൻ തറക്കഹു, അയാൾ ഉപേക്ഷിച്ച വലദുൽ സ്വാലിഹുൻ, സാലിഹായ സന്താനം, അയാൾ ജീവിച്ചപ്പോ ജീവിതകാലത്ത് വിട്ടേച്ച സാലിഹായ സന്താനം. ഇവിടെ വലദുൽ സാലിഹു യദൂ ലഹു എന്നല്ല, ഇത് ഹദീസ് വേറെയാണ്, ഈ ഹദീസ് വേറെ. വലദുൽ സാലിഹുൻ തറക്കു, അയാൾ വിട്ടേച്ച സാലിഹായ മകൻ. ഒരു സാലിഹായ മകനെ വിട്ടേച്ചിട്ടുണ്ട് എങ്കിൽ, രക്ഷിതാവ് മരിച്ചിട്ടുണ്ട് എങ്കിലും ആ സാലിഹായ മകൻ കൊയ്യുന്ന വരുമാനം ആയിരിക്കും ഉള്ളതാണ്, അത് ആ വാപ്പാക്ക് കൂടി ഉള്ളതാണ്. മൂന്ന്, ഔ മുസ്ഹഫൻ വർറസഹു, മുസ്ഹഫൻ വർറസഹു, മുസ്ഹഫ് എന്താ മുസ്ഹഫ്, അയാൾ അനന്തരമാക്കിയ ഒരു മുസ്ഹഫ്, അയാൾ എന്ത് ചെയ്തു, ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരാൾക്കൊരു മുസ്ഹഫ് വാങ്ങിച്ചു കൊടുത്തു, അല്ലെങ്കിൽ ഒരു പള്ളിയിലേക്ക് ഒരു മുസ്ഹഫ് വാങ്ങിച്ചു കൊടുത്തു, മനസ്സിലായില്ലേ. അയാൾ മരിച്ചുപോയി, പക്ഷെ ആളുകൾ അതെടുത്ത് ഖുർആൻ ഓതുന്നു, ആളുകൾ അതുകൊണ്ട് ഖുർആൻ ബൈഹാർട്ടാക്കണ്, മനസ്സിലായി, ഖുർആൻ പഠിപ്പിക്കണ്. അപ്പൊ അതൊക്കെ അയാൾക്ക് എന്താണ്, അയാൾക്ക് അമലാണ്, ഹസനാത്താണ്. ഇതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഔ മസ്ജിദൻ ബന, മസ്ജിദൻ ബന, അയാൾ നിർമ്മിച്ച ഒരു പള്ളി, മസ്ജിദൻ ബന. ഇവിടൊക്കെ ഇൽമൻ, വലദൻ, സ്വാലിഹൻ, മുസ്ഹഫൻ, മസ്ജിദൻ, ഇങ്ങനെയാണ് ഖിറാഅത്ത്. അയാൾ നിർമ്മിച്ച പള്ളി, മനസ്സിലായി, അയാൾ പള്ളി നിർമ്മിച്ചു, മൂപ്പര് കുറച്ചു കാലം കഴിഞ്ഞു, പിന്നെ മൂപ്പര് പോയി, പക്ഷേ പള്ളി അവിടെ ഉണ്ട്, അതിൽ നിസ്കാരം നടക്കുന്നു, അതിൽ പഠന ക്ലാസ്സുകൾ നടക്കുന്നു, മനസ്സിലായി, അതിൽ ആളുകൾ പിന്നെ ഇബാദത്തുകൾ, ഖുർആൻ പാരായണം, ദിക്റുകൾ, മാത്രമല്ല ഇഹ്തികാഫ്, ഇങ്ങനെ ഇതൊക്കെ, മനസ്സിലായി, പക്ഷെ പള്ളി നിർമ്മിച്ച ആൾ പോയിക്കുന്നു, പക്ഷെ അയാൾക്ക് എന്തിട്ടു, അയാളുടെ അമലായ ഹസനാത്തായിട്ട് അത് നിലനിൽക്കുന്നതാണ്. ഇതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഔ മസ്ജിദൻ ബന ഔ ബൈതൻ ലിബ്നി സബീലി ബന, എന്താ ഇത് ബൈതൻ ലിബ്നി സബീൽ എന്നാ, ആ വഴിയാത്രകന് നിർമ്മിക്കുന്ന സത്രങ്ങൾ, സത്രം. അതായത് ഇപ്പൊ ഇവിടൊക്കെ മരുഭൂമിയിലൊക്കെ പിന്നെ എന്താണ് മരുപ്പറമ്പിലൂടെ യാത്ര പോയിട്ടുണ്ടെങ്കിൽ പിന്നെ യാത്രക്കാർക്ക് വിശ്രമിക്കാൻ ഇടത്താവളം ഉണ്ടാവുമല്ലോ, ആ ഇടത്താവളങ്ങളിൽ നിർമ്മിക്കുന്ന വീടുകൾ, സത്രങ്ങൾ. ഇത് പിന്നെ പ്രത്യേകിച്ച് ഈ ദീർഘ യാത്രകളിലൊക്കെ, പ്രത്യേകിച്ച് വിജനമായ സ്ഥലങ്ങളിലൂടെയുള്ള ദീർഘയാത്രകൾ, അതിൽ യാത്രികർക്ക് വിശ്രമിക്കുവാൻ, അതേപോലെ തന്നെ അവർക്ക് പിന്നെ ആവശ്യ നിർവഹണത്തിന് വേണ്ടതായ സൗകര്യങ്ങൾ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പണ്ട് കാലങ്ങളിൽ ഇസ്ലാമിക ഖിലാഫത്ത് ഇവിടെ നിലനിന്നിരുന്ന കാലങ്ങളിലൊക്കെ, മാത്രമല്ല നമ്മുടെ ഇന്ത്യന്റെ ഒക്കെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ ഈ മുഗളന്മാരുടെ ഒക്കെ ചരിത്രത്തിൽ മനസ്സിലെ സജീവമായിട്ടുണ്ടായിരുന്ന ഒരു സംഗതിയായിരുന്നു ഈ സത്രങ്ങൾ. സത്രങ്ങൾ അത് അവിടെ ഒരു വീടായി നിൽക്കുകയും അത് ആളുകൾ ഉപയോഗിക്കുകയും ചെയ്യാന്നുണ്ടെങ്കിൽ അത് അമലായ ഹസനാത്തായിട്ട് അയക്കുമെന്ന് തന്നെ. ഇതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഔ നഹ്റൻ അജ്റ, നഹ്റൻ അജ്റാഹു, എന്താ നഹ്റൻ അജ്റാഹു എന്ന് പറഞ്ഞാ, അയാൾ ഒഴുക്കിയ ഒരു നദി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാട്ടിൽ വെള്ളമല്ല, നാട്ടുകാർക്ക് വെള്ളമല്ല, അപ്പൊ അയാൾ എന്ത് ചെയ്തു, വെള്ളമുള്ളിടത്തു നിന്ന് ഒരു കനാൽ ആ നാട്ടിലേക്ക് കീറി വെള്ളം എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഉദ്ദേശം, നെഹ്റൻ അജ്റാഹു. ഇതേപോലെ ഔ സദഖത്തൻ തസദ്ദഖ ബിഹി ഫീ ഹാലി സിഹ്ഹതിഹി വഹയാതിഹി, ഹയാതിഹി വഫീ ഹാലി സിഹ്ഹതിഹി, അതായത് സദഖ, അയാൾ നിർവഹിച്ച സദഖ. എപ്പോ സദഖ അയാൾ നിർവഹിച്ചത്? ഫീ ഹയാതിഹി, ജീവിതകാലത്താണ്. വഫീ സിഹ്ഹതിഹി, അയാളുടെ ആരോഗ്യ ടൈമിലാണ്, ആരോഗ്യമുള്ള ടൈമിൽ ജീവിത നാളിൽ അയാൾ ചെയ്ത സദഖ. സദഖ മരിക്കാൻ നേരത്ത് ചിലപ്പം പൂതി ഉണ്ടാവും, ഒക്കെ പാടാണ് കൊടുത്തെങ്കിൽ, അത് അതല്ല ഉദ്ദേശം. ഇവിടെ ജീവിത കാലഘട്ടത്തിൽ ഹെൽത്തി പീരീഡിൽ അപ്പോഴാണ് സ്വത്തിനോട് പൂതി സ്വാർത്ഥത ഉണ്ടാകുക, ആ ടൈമിൽ നൽകുന്ന സദക. ഈ ഏഴ് കാര്യങ്ങൾ, ഈ ഏഴ് കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഇന്ന മിമ്മ യൽഹഖുൽ മുഅ്മിന ബഅദ മൗതിഹി മിൻ അമലിഹി വഹസനാതി, മരണാനന്തരം ഒരു മുഅ്മിനിലേക്ക് വന്നു ചേരുന്ന അയാളുടെ അമൽ, അയാളുടെ ഹസനാത്ത്, അതിൽ പെട്ടതാണ് ഇവകൾ. ഇൽമൻ അല്ലമഹു വനശറഹു ഔ വലദൻ സ്വാലിഹൻ തറഖഹു ഔ മുസ്ഹഫൻ വർറസഹു ഔ മസ്ജിദൻ ബനാഹു ഔ ബൈതൻ ലിബ്നി സബീലി ബനാ ഔ നഹ്റൻ അജ്റാ ഔ സദഖത്തൻ തസദ്ദഖ ബിഹി ഫീ ഹയാതിഹി വഫീ ഹാലി സിഹ്ഹതിഹി. ഇവകൾ മരിച്ചതിന് ശേഷം അയാൾക്ക് വന്നെത്തുന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അപ്പൊ നോക്കൂ നിങ്ങൾ, ഇതൊക്കെ എന്താണ്? നഖദ്.